ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പി ലേഖനത്തിൻ്റെ 10-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതിന് 3-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതോടുകൂടി ജീവിതത്തിൻ്റെ ലാഭ ഏച്ഛേദ കണക്ക് എഴുതുന്ന ഒരാളായി നാം പൗലൂസിനെ കണ്ടു. ഇവിടെ അദ്ദേഹത്തെ ഒരു കായിക അഭ്യാസിയായി മത്സരിക ഓട്ടത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് പിന്തുടരുന്നവനായി കാണുന്നു. എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ പൗലൂസ് ഒരു ഉപദേശിയായി കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് കാത്തിരിക്കുന്നു. ഈ ഓരോവിധ അനുഭവ ഘട്ടങ്ങളിലും പൗലൂസ് ആത്മീയ മനസ്സുള്ളവനായി ദൈവിക വീക്ഷണത്തിലൂടെ ലോകത്തെ ദർശിക്കുന്നു. ഫലമോ, തൻ്റെ സാഹചര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ജീവിതം ക്രിസ്തുവിൽ ജയോത്സവമായിരിക്കുന്നു. ഒരിക്കലും ഒരു ക്രിസ്തീയ ഭക്തൻ്റെ ആത്മീയ സന്തോഷത്തിൻ്റെ അഗ്നിയെ കെടുത്തുവാൻ പ്രതികൂല കാറ്റുകൾക്ക് സാധ്യമല്ല എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ഫിലിപ്പ് ലേഖനത്തിൽ എപ്രകാരം ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടാമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ ജീവിത അഭിവൃദ്ധിയെക്കുറിച്ചുള്ള ഒരു ചിത്രം വരയ്ക്കപ്പെട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം മാത്രം നടക്കുക, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക, പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുക. ഇതിൻ്റെ വെളിച്ചത്തിൽ രക്ഷ ലഭിച്ചതായി പറയുമ്പോൾ തന്നെ ഇനിയും ലഭിക്കുവാനായി ഇരിക്കുന്നതായും ചിന്തിക്കുന്നു. ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകത്തിൽ ആരും പൂർണ്ണമായി പ്രാപിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ ഈ പൂർണ്ണത പ്രാപിക്കാമെന്ന് നമുക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുന്നു. ആരെങ്കിലും തങ്ങൾ പൂർണ്ണമായി രക്ഷ പ്രാപിച്ചുവെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ലക്ഷ്യം പിന്നെയും മുൻപിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ നാം ലക്ഷ്യത്തിലെത്തി വിജയികളാകുകയും ദൈവം വാഗ്ദത്തം ചെയ്ത ബിരുദ കരസ്ഥമാക്കുകയും ചെയ്യേണ്ടവരാകിയാൽ അതിന് സാരവത്തായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ഗ്രഹിച്ചേ തീരൂ. വാക്യം 12-ഉം 13-ഉം ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒരു ആത്മീയന് തന്നോടുള്ള പെരുമാറ്റം ആകുന്നു ഇവിടെ നിഴലിക്കുന്നത്. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ പിടിച്ചിരിക്കുന്നു എന്നോ നിരൂപിക്കുന്നില്ല. ദൈവമക്കൾ ഭൗതിക വിഷയത്തിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. എബ്രായലേഖനം 13-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിലോ ആത്മീയ വിഷയങ്ങളിലോ തൃപ്തരാകരുത്. പല ക്രൈസ്തവരും സ്വയം തൃപ്തരാണ്. കാരണം അവരുടെ ഓട്ടത്തെ തുലനപ്പെടുത്തുന്നത് അധികം പുരോഗമനമില്ലാത്ത മറ്റുള്ള ക്രിസ്ത്യാനികളുമായിട്ടാണ്. പൗലൂസ് തന്നെ താരതമ്യപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവുമായിട്ടാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് ലക്ഷ്യം നേടാൻ ഓടുന്ന ഒരു ഓട്ടക്കാരനാണ് താനെന്ന് പൗലൂസ് പറയുന്നു. ക്രിസ്തുവിനെ നേടുക, മരിച്ചവരുടെ ഇടയിൽ പുനരുത്ഥാന ഘട്ടത്തിൽ എത്തിച്ചേരുക, ഈ രണ്ട് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ ജീവിക്കുന്നത്. അത് രണ്ടും നിറവേറി കഴിഞ്ഞിട്ടില്ല എന്ന് താൻ സമ്മതിക്കുന്നു. ഇവിടെ തികഞ്ഞവൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. ക്രിസ്തീയ ജീവിതം വളർച്ചയുടെ ജീവിതമാണ്. വളർച്ചയുടെ പൂർണ്ണത ക്രിസ്തുവിൻ്റെ നാളിലാണ് പ്രാപിക്കുന്നത്. എന്നാൽ ഇന്ന് താൻ ആത്മീക പക്വത പ്രാപിച്ച ഒരുവനാണ്. അതിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് ആധ്യാത്മികമായി താൻ തികഞ്ഞവനായിട്ടില്ല എന്ന് സമ്മതിക്കുന്നത്. ദൈവമക്കൾ തങ്ങളെ തന്നെ വിലയിരുത്തുന്നവരായിരിക്കണം. അത് ആത്മീക പുരോഗതിക്ക് അനിവാര്യമാണ്. ഗ്രഹിക്കേണ്ടതെല്ലാം ഞാൻ ഗ്രഹിച്ചിട്ടില്ല എന്നും കർത്താവ് എന്തിനു വേണ്ടി എന്നെ രക്ഷിച്ചുവോ, ഞാൻ എന്താകണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ, അതെല്ലാമായി ഞാൻ തീർന്നിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കണം. ലവോദിക്യ സഭ ആത്മീക നികളമെന്ന ദുർഗുണത്തിന് വിധേയമായിരുന്നു. ദൈവദൃഷ്ടിയിൽ അവർ വെറും കുരുടരും നഗ്നരും അരിഷ്ടരും നിർഭാഗ്യരുമായിരുന്നു. വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അത് ഗ്രഹിപ്പാൻ കഴിയാതെ തങ്ങൾക്കില്ലാത്ത ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുന്നു. തങ്ങളെല്ലാം കൊണ്ടും മതിയായവരാണെന്ന് തികഞ്ഞ ബോധ്യമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ ചിന്താഗതി അനാരോഗ്യമായതും ദൈവം വെറുക്കുന്നതുമാണ്. സ്മുർന്നായിലെ സഭ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും കഴിഞ്ഞിരുന്നുവെങ്കിലും സ്വർഗീയ സമ്പത്തുക്കൾ അഥവാ ധനം അവൾക്കുണ്ടായിരുന്നു. വെളിപ്പാട് ദിവസം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. പക്ഷേ സഭ അതിൽ സ്വയം പ്രശംസിക്കുന്നില്ല. എങ്കിലും ആത്മാവ് കാര്യം എടുത്തു പറയുന്നു. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. ആത്മീയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുന്നതിന് ഉള്ളതല്ല. ഗ്രീസിലെ ഓട്ട മത്സരം മനസ്സിൽ കണ്ടുകൊണ്ട് പൗലൂസ് പറയുന്നു, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നു. ക്രിസ്തു തുല്യത പ്രാപിക്കുകയാണ് ലക്ഷ്യം. അത് താൻ ഇതുവരെയും കൈവശമാക്കിയിട്ടില്ലാത്തതിനാൽ ഒരു ദൈവിക അസംതൃപ്തി തന്നിൽ കുടികൊള്ളുന്നു. ആത്മീയ പുരോഗതിക്ക് ഈ ചിന്ത അനിവാര്യമാണ്. ഒരു സിംഹം തൻ്റെ ഇരയുടെമേൽ ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് അതിനെ പിടിച്ചെടുക്കുവാൻ പിന്തുടരുന്നത് പോലെ പൗലൂസ് തൻ്റെ പരമലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു, അഥവാ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പരമലക്ഷ്യത്തിലേക്ക് ഓടുവാൻ വാതുകെട്ടിയിറങ്ങിയ സിയോൻ യാത്രക്കാരൻ ലക്ഷ്യത്തിന് ഊന്നൽ നൽകാതെ വഴിയോര കാഴ്ചകളുടെ മാദകത്വത്തിൽ പാളിപ്പോകേണ്ടവനല്ല. അങ്ങനെ സംഭവിച്ചാൽ അത് തികച്ചും ആത്മഹത്യാപരമാണ്. ജോൺ ബനിയൻ എഴുതിയ പരദേശി മോക്ഷയാത്രയിലെ യാത്രക്കാരനായ ക്രിസ്ത്യാനി ബെയൂല നാട്ടിലേക്കുള്ള ഓട്ടത്തിൽ നിദ്രാമോഹനിലയം, മായച്ചന്ത എന്നിവയെ അതിജീവിച്ച കഠിന വ്യഗ്രത നാം വീണ്ടെടുക്കാതെ ലക്ഷ്യത്തിൽ എത്തുകയില്ല. ആകയാൽ ജാഗ്രതയോടെ പന്തയപ്പൊരുളനായി പിന്തുടരുക. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സങ്കീർത്തനം 42:1-2 വാക്യം. സമ്പൂർണ്ണ സമർപ്പണം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞുകൊണ്ടും ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരു കാര്യം എന്ന പ്രയോഗം ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പൗലൂസ് പറയുന്നു, ഈ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ സകല ശക്തിയും കേന്ദ്രീകരിച്ച് ഞാൻ പ്രയത്നിക്കുകയാണ്. ഒരു കാര്യത്തിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് പുരോഗമനത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം. സ്വയം നീതീകരണക്കാരനായ ധനികനായ യുവാവിനോട് യേശു പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 10:21. ജോലി തിരക്കിനിടയിൽ സഹോദരിയെ വിമർശിച്ച മാർത്തയോടും യേശു പറഞ്ഞു, അല്ല ഒന്ന് മതി. ലൂക്കോസിന്റെ സുവിശേഷം 10:42. കർത്താവിൽ നിന്നും കാഴ്ച ലഭിച്ച മനുഷ്യൻ ഒന്നറിയുന്നു എന്ന് ആശ്ചര്യപൂർവ്വം പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 9:25. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷ്യം പറയുന്നു. സങ്കീർത്തനം 27:4. വിശ്വാസികളിലും ശുശ്രൂഷകന്മാരിലും ഏറിയ പങ്കും പല കാര്യങ്ങളിൽ തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതത്തിൽ കുഴിഞ്ഞു പോകുന്നവരാണ്. നാം ക്രിസ്തുവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദിനം പ്രതി അവനെ ധ്യാനിക്കുന്നതിൽ പ്രഥമസ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ മാത്രമേ ജീവിതം വിജയിക്കുകയുള്ളൂ. ആത്മീക മനസ്സുള്ളവന് ബാക്കിയുള്ളതെല്ലാം രണ്ടാം കാര്യമാണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങൾ മുഴുകാതിരിക്കുക. 2 തിമോത്തിയോസ് 2:4. ശക്തിയുടെ രഹസ്യം ഏകാഗ്ര ഹൃദയമാണ്. ഇരുമനസ്സൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ്. നദീജലം കരകവിഞ്ഞൊഴുകിയാൽ തീരഭൂമികൾ ചതുപ്പ് പ്രദേശമായി തീരുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ നദിയിൽ ഡാം പണിത് വെള്ളത്തെ നിയന്ത്രിച്ചാൽ അത് ശക്തിയുടെ ഉറവിടമായി രൂപാന്തരപ്പെടും. ആത്മീയ ജീവിതവും ഇതിന് തുല്യമാണ്. പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞുമോടുന്നു. വീണ്ടും ജനം പ്രാപിക്കാത്തവരെ നിയന്ത്രിക്കുന്ന ശക്തി കഴിഞ്ഞകാല അനുഭവമാണെങ്കിൽ വിശ്വാസിയെ ഓടുവാൻ പ്രേരിപ്പിക്കുന്ന ശക്തി ഭാവികാല പ്രത്യാശയാണ്. മത്സര ഓട്ടത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ പിൻപിൽ ഓടുന്നവരെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ ഓട്ടം മന്ദമാകുകയും ലക്ഷ്യം തെറ്റുകയും ചെയ്യും. ആത്മീയ നേട്ടങ്ങളെ തിരിഞ്ഞു നോക്കി പ്രശംസിക്കുന്നത് അപകടമാണ്. ചിലപ്പോൾ അത് നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ പുരോഗതിക്ക് വിഘ്നമായേക്കാം. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ലൂക്കോസിന്റെ സുവിശേഷം 9:62. മറക്കുക എന്നതിന് അത് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തുവാൻ അനുവദിക്കാതിരിക്കുക, അഥവാ വികാര വിവശമാകുവാൻ ഇടയാക്കുകയോ ചെയ്യരുത് എന്നാണ് അർത്ഥം. കഴിഞ്ഞകാല ജീവിതം വിജയമോ പരാജയമോ ആവട്ടെ, അത് മനസ്സിൽ നിന്നും മായച്ചു കളയുക. അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയില്ല എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല. യെശയ്യാ പ്രവചനം 43:25 44:22. സങ്കീർത്തനം 103:12, മീഖ 7:19. ഈ ദൈവികമായ അറിവ് നമ്മുടെ കഴിഞ്ഞകാല ഘട്ടത്തിൻ്റെ ശക്തിയെ ഉടച്ചു കളയുന്നതും ഭാവിക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മെ ശക്തരാക്കുന്നതുമാവുന്നു. നമുക്ക് കഴിഞ്ഞ കാലങ്ങളെ തിരുത്തുവാൻ കഴിയുകയില്ല. എന്നാൽ അതിൻ്റെ അർത്ഥം തിരുത്തി എഴുതാം. ക്രിസ്തുവിൻ്റെ നാമത്തിന് എതിരാളികൾ ആയിരുന്ന പൗലൂസിനെ ദൈവം തൻ്റെ സന്ദേശവാഹകനാക്കി തന്നോട് വിശ്വസ്തനായിരിക്കുവാൻ ബലപ്പെടുത്തി. നിങ്ങൾ പഴയകാല ജീവിതം ഓർത്ത് ദുഃഖിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ആദർശങ്ങളെയും പ്രവർത്തന മണ്ഡലങ്ങളെയും തിരുത്തി എഴുതുവാൻ ദൈവം ശക്തനാണ്. അവിടുത്തെ നിർദ്ദേശപ്രകാരം മുൻപോട്ട് ഓടിക്കൊള്ളുക. അനേക വിശ്വാസികളും ഭൂതകാല ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. ചെയ്യേണ്ടിയിരുന്നത് ചെയ്യേണ്ട സന്ദർഭത്തിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത അവരുടെ മനസ്സിന് കഠിനമായ വേദന ഉളവാക്കുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായി ഇരുന്നു എന്നവർ സ്വയം പറയുന്നു. ഇത്തരം എങ്കിൽ ആണ് നമ്മുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കാറുള്ളത്. നിങ്ങൾ ഇത്തരം പശ്ചാത്താപത്തിൻ്റെ ചെടിയിൽ കിടന്ന് ഉരുളുന്നുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എങ്കിൽ എന്ന ആ പദം നീക്കിയിട്ട് തൽസ്ഥാനത്ത് മുൻപിലുള്ളതും പരമവിളിയുടെ ബിരുദനായുള്ള ലക്ഷ്യവും പ്രതിഷ്ഠിക്കുക. ഉറച്ച തീരുമാനം. ക്രിസ്തുയേശു ദൈവത്തിൻ്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് കൊടുക്കുന്നു. 14-ാമത്തെ വാക്യം, ഞാൻ പിന്തുടരുന്നു എന്ന അതേ ക്രിയാപദം തന്നെ ആണ് ഇവിടെ ഞാൻ ഓടുന്നു എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ആത്മീക പരിപൂർത്തിയിലേക്കുള്ള തൻ്റെ തീവ്രമായ വാഞ്ഛയും യജ്ഞവുമാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരോടും തനിക്ക് പറയാനുള്ളത് നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീനെന്നാവുന്നു. 1 കൊരിന്ത്യർ 9:24. ഓട്ടക്കളത്തിലെ ഓട്ടം ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ്. പൗലൂസ് പറയുന്നു, ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ഓരോ ചുവട് വയ്ക്കുമ്പോഴും ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് നേരെ ലക്ഷ്യത്തിലേക്ക് ഓടുന്നത്. ക്രിസ്ത്യ ജീവിതം ഉള്ളിൽ വിശ്വാസ പ്രമാണത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള തളരാത്ത അതിശക്തമായ ഒരു മുന്നേറ്റമാണ്. യാക്കോബിന്റെ ലേഖനം 2:4 വാക്യം, ദാനിയേൽ 1:8, പരമവിളിയുടെ ബിരുദ്. പരമവിളി എന്നതിന് സ്വർഗത്തിൽ നിന്നുള്ള വിളിയെന്നും സ്വർഗത്തിലേക്കുള്ള ശ്രേഷ്ഠമായ വിളിയെന്നും അർത്ഥം പറയാം. വേദശാസ്ത്രപരമായ മുൻ നിയമനം ലോകസ്ഥാപനത്തിന് മുമ്പും വിളി ഈ കൃപ കാല അളവിലുമാണ്. വിളി തിരഞ്ഞെടുപ്പായി കണക്കാക്കാം. ദൈവത്തിൻ്റെ വിളിയെ പ്രധാനമായി മൂന്നായി തിരിക്കാം. എല്ലായിടത്തുമുള്ള എല്ലാവരെയും ദൈവം രക്ഷയ്ക്കായി വിളിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 17:30. 2, ദൈവഹിതപ്രകാരമുള്ള സമ്പൂർണ്ണ പ്രതിഷ്ഠയ്ക്കായി വിളിക്കുന്നു. 1 കൊരിന്ത്യർ 1:9. ദൈവം നമ്മെ വിളിക്കുമ്പോൾ തൻ്റെ ഹിതം മനസ്സിലാക്കി അതിനനുസരണമായ ഒരു പ്രതികരണം ഉടനടി നമ്മിൽ ഉണ്ടാകണം. ബിരുദ് അഥവാ സമ്മാനം. നാം ഓട്ടം തികച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ ബിരുദ് ലഭിക്കും. 2 തിമോത്തിയോസ് 4:7, ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കേണ്ടതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 2 തെസ്സലോനിക്കർ 2:14, വിശ്വാസികൾക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ ലഭിക്കുവാൻ പോകുന്ന പ്രത്യേക പ്രതിഫലങ്ങളെക്കാൾ ഭാവിയിൽ നാം പ്രാപിക്കുവാൻ പോകുന്ന മഹത്വം അഥവാ തേജസ്കരണം ആകുന്നു അപ്പോസ്തലന്റെ ചിന്താവിഷയം. നാം ഓരോരുത്തരും പ്രാപിക്കുന്ന പ്രതിഫലങ്ങൾ നമ്മുടെ പദവികൾക്ക് അനുസരണമായിട്ടല്ല, പ്രവൃത്തികളുടെ ആന്തരിക മൂല്യം അനുസരിച്ചായിരിക്കും. ആകയാൽ അന്നാളിൽ പ്രതിഫലവും മഹത്വവും ലഭിപ്പാൻ തക്കവിധം സ്ഥിരതയോടെ ലാക്കിലേക്ക് ഓടാം. 15-ഉം 16-ഉം വാക്യം, ശിക്ഷണം. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ അതിൻ്റെ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അവർ മത്സരിക്കുവാൻ അയോഗ്യരാണ്. മാത്രമല്ല, ലക്ഷ്യം പൂർത്തീകരിക്കുകയോ ബിരുദ് പ്രാപിക്കുകയോ ചെയ്യുകയില്ല. ഒരുത്തൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല എന്ന് 2 തിമോത്തിയോസ് 2:5 വായിക്കുന്നു. ഈ പ്രത്യേക വ്യവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദൈവജനം തങ്ങളുടെ ജീവിത പ്രയാണത്തിൽ ആത്മീയ വ്യവസ്ഥകൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കണമെന്ന് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്നത്. 15-ാമത്തെ വാക്യം, നമ്മൾ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. നമ്മിൽ അനേകർക്കും അച്ചടക്ക ബോധം എന്നത് അത്ര പ്രിയങ്കരമായ ഒരു വാക്കല്ല. എന്നാൽ തിരുവെഴുത്ത് പരിശോധിച്ചാൽ അച്ചടക്ക ബോധം ഇല്ലാത്ത ആരും തന്നെ ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യുകയോ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയോ ചെയ്തിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. പൗലൂസ് തന്റെ ജീവിതത്തിൽ അച്ചടക്ക ബോധം എന്നത് വാസ്തവമായി അറിഞ്ഞിരുന്നു. കായിക മത്സരത്തിൽ പങ്കെടുക്കുന്നവർ വിട്ടുവീഴ്ചയില്ലാത്ത വിധം സ്വയം ശിക്ഷണം നടപടി സ്വീകരിച്ചുകൊണ്ടാണ് പരിശീലനം നടത്തുന്നത് എന്ന് പറഞ്ഞ ശേഷം പൗലൂസ് സ്വന്തം അനുഭവം പറയുന്നത് നോക്കുക. ഞാൻ നിശ്ചയമില്ലാത്തവണ അല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നതുപോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കിയത്രേ ചെയ്യുന്നത്. 1 കൊരിന്ത്യർ 9:26-27 വാക്യം. പൗലൂസിന് ഇപ്രകാരം പറയേണ്ടി വന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അതെത്രയോ തറപ്പിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആകയാൽ താൻ നമ്മോട് പറയുന്ന ബുദ്ധിയുപദേശം ശ്രദ്ധിക്കുക. നമ്മിൽ തികഞ്ഞവരും അഥവാ ആത്മീക ശിഷ്യത്വത്തിന് എതിരെ വളർച്ചയും അറിവും എന്ന നിലയിൽ ലഭിക്കുന്ന പൂർണ്ണതയിൽ എത്തിയവരും ദൈവത്തിൽ നിന്ന് ആത്മീയ വ്യവസ്ഥകൾ ഏറ്റുവാങ്ങിയവരുമായ നിങ്ങൾ ലഭിച്ച സത്യം പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുകയും അതിനെ ചിന്തിച്ചു കൊള്ളുകയും ചെയ്യുവിൻ. അർത്ഥാൽ ഓരോ വിശ്വാസികളും ദൈവം വ്യവസ്ഥയുടെ ശിക്ഷണത്തിന് വിധേയരായി ജീവിക്കണം. നിയമം ലംഘിച്ചാൽ അയോഗ്യനെന്ന് വിധിച്ച് പുറത്തു തള്ളപ്പെടും. പൗലൂസിനെ പോലെ ഈ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയാതെ വല്ലതിലും വേറെ വിധമായി ചിന്തിച്ചാൽ അല്ലെങ്കിൽ വല്ല കാര്യങ്ങൾ നിങ്ങൾ വിയോജിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് വിശദമായി വെളിവാക്കി തരും. ദൈവഹിതവും വചനവും നാം എത്രത്തോളം അനുസരിക്കുമോ അത്രത്തോളം ദൈവവചനത്തിൻ്റെ പ്രകാശം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുവാൻ പുറപ്പെട്ടവർ ദൈവവ്യവസ്ഥയ്ക്ക് ഊന്നൽ നൽകാത്തതിൻ്റെ ഫലമായി വഴിമധ്യേ തകർന്നുപോയ നിരവധി ആളുകളുടെ ചിത്രം ബൈബിളിൻ്റെ താളുകൾ വരച്ചിട്ടുണ്ട്. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കൽപ്പൽ തകർന്നുപോയി. ഹുമനിയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നുവെന്ന് 1 തിമോത്തിയോസ് 1:18-20 വാക്യത്തിൽ വായിക്കുന്നു. കർത്താവ് ജനത്തെ മിസ്രയിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. യൂദയുടെ ലേഖനം 5-ാം വാക്യം ഉൽപ്പത്തി 19-ൽ ലോത്തിനെ കുറിച്ചും പറയുന്നു. ശിംഷോൻ ന്യായാധിപന്മാർ 16-ൽ, ഷൗല് 1 രാജാക്കന്മാർ 28, അനന്യാസും സഫീറയും അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം, ഇവർ എല്ലാം ഒരേ ഗണത്തിൽ ഉൾപ്പെടുന്നു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. 1 കൊരിന്ത്യർ 10:12. സിയോനെ ലക്ഷ്യമാക്കി പുറപ്പെട്ട ഓരോ ഭക്തനും തങ്ങളുടെ ഓട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അടിയന്തര നിയമങ്ങൾ പൗലൂസ് തൻ്റെ ലേഖനങ്ങൾ പരാമർശിക്കുന്നു. വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുക, 1 കൊരിന്ത്യർ 9:24. ബഹുനിശ്ചയത്തോടെ ഓടുക, 1 കൊരിന്ത്യർ 9:26. വിഗ്രഹാരാധന വിട്ടോടുക, 1 കൊരിന്ത്യർ 10:14. ദുർനടപ്പ് വിട്ടോടുക, 1 കൊരിന്ത്യർ 6:18. യൗവന മോഹങ്ങളെ വിട്ടോടുക, 2 തിമോത്തിയോസ് 2:22. ദ്രവ്യാഗ്രഹം വിട്ടോടുക, 1 തിമോത്തിയോസ് 6:10-11. പിൻപിലുള്ളത് മറന്നോടുക, ഫിലിപ്പിയ ലേഖനം 3:14. സകല ഭാവവും ഭാരവും വിട്ട് ഓടുക, എബ്രായർ 12:1. യേശുവിനെ നോക്കി സ്ഥിരതയോട് ഓടുക, എബ്രായർ 12:2. യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് ഓടുക, എബ്രായലേഖനം 12:3. ഞാൻ നല്ല പോർ പൊരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിച്ച വിശ്വാസ വീരന്മാരുടെ നിരയിൽ നമുക്കും ദൈവിക ശിക്ഷണത്തിൽ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആത്മാവിൻ്റെ നവീന ശക്തിയാൽ നിറയപ്പെട്ടവരായി ഓടിക്കൊണ്ടിരിക്കാം. ക്രിസ്തീയ നിയമ വിരോധികൾക്കെതിരായുള്ള പ്രബോധനം പൗലൂസ് തൻ്റെ ആത്മകഥ വിവരിച്ച ശേഷം ഒരു മാതൃകാപുരുഷനായി തന്നെ അവതരിപ്പിക്കുന്നു. വാക്യം 17. സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. 18-19 വാക്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ചിന്തിക്കുവാൻ. ക്രിസ്തീയ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കാത്ത ദുരുപദേഷ്ടാക്കന്മാരെ അല്ല, മാതൃകാരമായ ജീവിതശൈലി കാത്തുകൊള്ളുന്നവരെ എത്ര വിശുദ്ധന്മാർ ജീവിത മാതൃകയാക്കേണ്ടത്. നിങ്ങളോട് ദൈവദിനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരുടെ ജീവാവസാനം നിങ്ങൾക്ക് ലഭിച്ച എല്ലാം നമ്മളും ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. എബ്രായർ 13:7. ക്രിസ്തുവിൻ്റെ മനോഭാവം ജീവിതത്തിൽ പൂർണ്ണമായി പകർത്തി കാണിച്ച ഒരു വ്യക്തിയായി നേരത്തെ നാം പൗലൂസിനെ കണ്ടു. ഇവിടെ ഞാൻ ഫിലിപ്പിനോട് പറയുന്നു, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, അഥവാ എൻ്റെ ജീവിത മാതൃക പിന്തുടരുക. ഇതേ കാര്യം കൊരിന്തിരോട് താൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാവുൻ. 1 കൊരിന്ത്യർ 4:16-11. ഒരു മാതൃകാ സ്തംഭം എന്ന നിലയിൽ താൻ സ്വയം പ്രതിഷ്ഠിക്കുകയല്ല, ക്രിസ്തു തൻ്റെ ജീവിത മാതൃക ആയിരിക്കാലും ആത്മാർത്ഥമായി ജീവിത പൂർണ്ണത ക്രിസ്തുവിൻ്റെ നാളുകൾ പ്രാപിക്കുവാൻ കഴിയുമെന്നും ഇപ്പോൾ ജീവിതം ലക്ഷ്യത്തിൽ നിന്നകലെയാണെന്നും ലക്ഷ്യത്തിലെത്താൻ സ്ഥിരപ്രയത്നം അനിവാര്യമാണെന്നും താൻ വിശ്വസിക്കുന്നതുപോലെ ഫിലിപ്പരും തൻ്റെ ജീവിതത്തെ മാതൃകയാക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവർ എന്നർത്ഥമാക്കുന്ന ഒരു പക്ഷേ തൻ്റെ അഭാവത്തിൽ ഫിലിപ്പിയിൽ ജീവിക്കുന്ന തിമോത്തിയോസ്, എപ്പഫ്രാത്തോസ്, സിൽവാനോസ് എന്നീ ദൈവദാസന്മാരെ കുറിച്ചായിരിക്കാം ഉദ്ദേശിക്കുന്നത്. ഒരു നേതാവിൻ്റെ വിശിഷ്ട ഗുണമാണ് മാതൃകാരമായ ജീവിതശൈലി. ഞാൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറയുവാൻ എല്ലാവർക്കും കഴിയും, എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളും പ്രവർത്തിക്കുമെന്ന് പറയുവാൻ പലരും ധൈര്യപ്പെടുന്നില്ല. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ ഉത്തമമെന്ന് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക. സഭാപ്രസംഗി 7:1. നമ്മുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനാൽ മാതൃകാപരമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. ക്രൂശിൻ്റെ ശത്രുക്കൾ ക്രിസ്തീയ വിശ്വാസികൾക്ക് ജീവിത മാതൃകയാക്കുവാൻ കൊള്ളാത്ത ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ വയറിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരുപറ്റം ക്രൂശിൻ ശത്രുക്കളെക്കുറിച്ച് അപ്പോസ്തലൻ വിലപിക്കുന്നു. ഈ ആപൽക്കാരികളായ ശത്രുക്കൾ ആരാണ്? 18-ാം വാക്യം, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ടും പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. 19-ാം വാക്യം. യൂദയുടെ ലേഖനം 13-ാം വാക്യം ഇതോട് ചേർത്ത് വായിക്കുക. ക്രിസ്തുവിൻ്റെ ക്രൂശ് തിരുവെഴുത്തിലെ പ്രധാന ചിന്താവിഷയവും സുവിശേഷങ്ങളിലെ കേന്ദ്ര വിഷയവും വിശ്വാസിയുടെ പ്രശംസാ വിഷയവും സ്വർഗീയ ആരാധനയുടെ സാരസത്യവും ആകുന്നു. വെളിപ്പാട് 5:8-10 വരെ പാപികളോടുള്ള ദൈവസ്നേഹത്തിന്റെ പ്രദർശനവും പാപത്തിനെതിരായുള്ള ദൈവ നീതിയുടെ പ്രഖ്യാപനവും ക്രൂശിൽ ഒന്നിച്ച് സമ്മേളിക്കുന്നു. റോമാലേഖനം 5:8 ന്യായപ്രമാണം ആവശ്യപ്പെട്ട സകല യാഗങ്ങളുടെയും പൂർത്തീകരണമാണ് ക്രൂശ്. നിത്യശിക്ഷാവിധിയിൽ നിന്നും തിരുകരണത്തിലേക്കും നിത്യമരണത്തിൽ നിന്നും നിത്യജീവങ്കിലേക്കും നിത്യനായ ദൈവം മനുഷ്യവർഗത്തെ എത്തിക്കുവാൻ ഒരുക്കിയ പുതുവഴിയാണ് ക്രൂശ്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാവുന്നുവെന്ന് 1 കൊരിന്ത്യർ 1:8 വായിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രൂശിനോട് രണ്ടു വിധത്തിലുള്ള പ്രതികരണമോ മനുഷ്യനെ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ നിരസിക്കുക. സ്വീകരിക്കുന്നവർക്ക് രക്ഷയും നിരസിക്കുന്നവർക്ക് ശിക്ഷയും തിരുവെഴുത്തുകൾ ഉറപ്പായി പ്രഖ്യാപിക്കുന്നു. സ്വയത്യാഗമായ ക്രൂശിന്റെ ആത്മാവിനാൽ പിടിക്കപ്പെട്ടവരാണ് ക്രൂശിന്റെ മിത്രങ്ങൾ. അവർ ക്രൂശിൽ പ്രശംസിക്കുന്നു. ഗലാത്തി ലേഖനം 6:14. നേരെ മറിച്ച് സ്വയ ആസ്തിക്ക പൂർണ്ണമെന്ന് ആത്മാവുള്ളവരാണ് ക്രൂശിന്റെ ശത്രുക്കൾ. അവർ ദൈവീയ കരുണയെയും സ്നേഹത്തെയും നിരസിക്കുന്നതിനാൽ ദൈവത്തിന്റെ ശത്രുക്കളായിത്തീരുന്നു. ഇങ്ങനെയുള്ള ജഡിയന്മാർ ക്രിസ്തീയ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നുവരെങ്കിലും വാസ്തവത്തിൽ ക്രൂശിന്റെ ശത്രുക്കളാകിയാൽ അവരെ ഓർത്ത് അപ്പോസ്തലൻ വിലപിക്കുന്നു. തന്റെ വൈകാരിക സ്വഭാവം ഇവിടെ പ്രകടമാക്കുന്നു. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലായോ എന്ന് വിലപിക്കുന്ന യിർമ്യാവിന്റെ ഹൃദയമാണ് വിലാപങ്ങൾ 1:12. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ക്രൂശിന്റെ ശത്രുക്കൾക്ക് വേണ്ടി വിലപിക്കുന്നവർ രംഗത്ത് വരണം എന്നുള്ളതാണ് യിർമ്യാവ് 9:1. അതെ, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഈ തലമുറയ്ക്ക് വേണ്ടി കരയുവാൻ നമ്മുടെ ശിരസ് വെള്ളവും കണ്ണ് കണ്ണുനീരവും ഉറവും ആയിത്തീരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.